ഓരോ മാസത്തെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ പൊതുനിയോഗവും പ്രേഷിത നിയോഗവും ഒന്നിച്ചു നൽകുന്ന പതിവ് ശൈലി വിട്ട് ഇപ്പോൾ മാസത്തിൽ ഒരു നിയോഗം, അതായത് പൊതുനിയോഗമോ പ്രേഷിത നിയോഗമോ ഒന്നിടവിട്ട് നൽകുകയാണ് മാർപ്പാപ്പ. ഈ ക്രമമനുസരിച്ച് 2017 അവസാനത്തേത്, അതായത് ഡിസംബറിലേത് പൊതുനിയോഗമായിരുന്നതിനാൽ പുതുവത്സരത്തിലെ ആദ്യത്തേത് പ്രേഷിത നിയോഗമാണ്. പ്രേഷിത നിയോഗം. ഏഷ്യയിലെ ക്രൈസ്തവർക്കും ഇതര മതന്യൂനപക്ഷങ്ങൾക്കും സ്വന്തം വിശ്വാസം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അഭ്യസിക്കാൻ കഴിയുന്നതിനു വേണ്ടി. മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ മതസ്വാതന്ത്ര്യം ആസ്വദിക്കാനാവുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പുതുവത്സരാരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ സഭാ തനയരെ ക്ഷണിക്കുന്നത്. എന്താണ് മതസ്വാതന്ത്ര്യം? 2 സൂനഗദോസ് മതസ്വാതന്ത്ര്യത്തെ അധികരിച്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ദിഞ്ഞിത്താത്തിസ് ഹുമാനെ എന്ന രേഖ ഇതിന് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്: മതസ്വാതന്ത്ര്യം മനുഷ്യന്റെ അവകാശമാണ്. വ്യക്തികളിൽ നിന്നോ സമുദായ വിഭാഗങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും മനുഷ്യാധികാരികളിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് എല്ലാ മനുഷ്യരും വിമുക്തരായിരിക്കുക എന്നതിലാണ് ഈ സ്വാതന്ത്ര്യം അടങ്ങിയിരിക്കുന്നത്. അതായത്, മതകാര്യങ്ങളിൽ സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആരും നിർബന്ധിക്കപ്പെടരുത്. അതുപോലെ തന്നെ ന്യായമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് രഹസ്യമായോ പരസ്യമായോ തനിച്ചോ കൂട്ടുചേർന്നോ സ്വന്തം ബോധ്യമനുസരിച്ച് വ്യാപരിക്കുന്നതിൽ നിന്ന് ആരെയും തടയാൻ ആർക്കും അവകാശമില്ല. സ്വതന്ത്ര മതാനുഷ്ഠാനത്തിനുള്ള അവകാശം മനുഷ്യൻ്റെ വ്യക്തിമാഹാത്മ്യത്തിൽ തന്നെയാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വ്യക്തിയുടെ മതസ്വാതന്ത്ര്യ അവകാശം എല്ലാ സമൂഹങ്ങളുടെയും ഭരണവ്യവസ്ഥിതിയിൽ നിയമമായി അംഗീകരിച്ച് ഒരു പൗരാവകാശമാക്കപ്പെടണം. മാനുഷിക നിയമങ്ങൾക്കെല്ലാം മാനദണ്ഡം ദൈവിക നിയമമാണെന്ന് ഈ രേഖ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനസാക്ഷി മുഖേനയാണ് അവൻ ദൈവിക നിയമങ്ങളനുസരിച്ചുള്ള കടമകൾ കണ്ടറിഞ്ഞ് അംഗീകരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഈ മനസാക്ഷിയെ അംഗീകരിക്കാൻ മനുഷ്യന് കടമയുണ്ട്. അവൻ്റെ അന്തിമ ലക്ഷ്യമായ ദൈവത്തിലെത്തിച്ചേരാൻ ഇതാവശ്യവുമാണ്. തന്മൂലം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാൻ ആരെയും നിർബന്ധിക്കരുത്. അതുപോലെ തന്നെ മതസംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് തൻ്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവനെ ആരും തടയാനും പാടില്ല. മതാനുഷ്ഠാനം അതിൻ്റെ സ്വഭാവത്താൽ തന്നെ സ്വയം നേരിട്ട് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന ആന്തരികവും സ്വതന്ത്രവുമായ പ്രവൃത്തികളിലാണ് സർവോപരി അടങ്ങിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കാനോ വിലക്കാനോ വെറും മാനുഷികാധികാരത്തിന് അധികാരമില്ല. ആന്തരികമായ മതാനുഷ്ഠാനങ്ങൾക്ക് ബാഹ്യ ആവിഷ്കാരമേകാനും മതകാര്യങ്ങളിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താനും സംഘാതമായി മതാനുഷ്ഠാനം നിർവഹിക്കാനുമുള്ള പ്രവണത മനുഷ്യൻ്റെ സാമൂഹ്യ സ്വഭാവത്തിൽ തന്നെ അധിഷ്ഠിതമാണ്. നീതിപൂർവകമായ പൊതുക്രമ പാലനത്തിന് വിഘാതമാകാത്ത കാലത്തോളം സമുദായത്തിൽ സ്വതന്ത്രമായ മതാനുഷ്ഠാനം ആർക്കെങ്കിലും നിഷേധിച്ചാൽ അത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തോടും മനുഷ്യനു വേണ്ടി ദൈവം സ്ഥാപിച്ച ക്രമീകരണത്തോടും ചെയ്യുന്ന ഒരപരാധമായിരിക്കും. അതുകൊണ്ട് ഭരണകൂടം പൗരന്മാരുടെ മതജീവിതത്തെ അംഗീകരിക്കുകയും അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും വേണം. പൊതുനന്മയ്ക്കു വേണ്ടി നിലകൊള്ളേണ്ടവരായ ഭരണാധികാരികൾ നേരെ മറിച്ച് മതാനുഷ്ഠാനത്തെ നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ ആണ് തുനിയുന്നതെങ്കിൽ അവർ സ്വന്തം പരിധികൾ ഉല്ലംഘിക്കുകയാണ്. പൊതുക്രമ പാലനത്തിന് വിഘ്നമാകാത്ത കാലത്തോളം മതസമൂഹങ്ങൾക്ക് സ്വന്തം നിയമങ്ങൾക്കനുസരണമായി തങ്ങളെ തന്നെ ഭരിക്കാൻ അവകാശമുണ്ട്. ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചോ ഏതെങ്കിലും മതം സ്വീകരിക്കാനോ പരിത്യജിക്കാനോ ജനങ്ങളെ സർക്കാർ നിർബന്ധിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഒരു മതവിഭാഗത്തിൽ ചേരാനോ അതിൽ നിന്ന് പുറത്തു പോകാനോ സർക്കാർ ആർക്കെങ്കിലും പ്രതിബന്ധമായി നിന്നാലുള്ള സ്ഥിതിയും ഇതുതന്നെ. മതത്തെ തന്നെ ഏതു വിധത്തിലെങ്കിലും നശിപ്പിക്കാനോ അടിച്ചമർത്താനോ ശക്തി പ്രയോഗിക്കുന്നെങ്കിൽ അത് ദൈവാഭീഷ്ടത്തിനും വ്യക്തികളുടെയും ജനപദങ്ങളുടെയും പവിത്രമായ അവകാശങ്ങൾക്കും വിരുദ്ധമായ നടപടിയായിരിക്കും. മതസ്വാതന്ത്ര്യം ഒരു അവകാശമാണെങ്കിൽ അതിനെ ചവിട്ടിമെതിക്കുന്ന ശക്തികൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനവചരിത്രത്തിൽ സജീവമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിൽ ചിലയിടങ്ങളിൽ ഈ ശക്തികൾ പ്രബലമാണ്. വർഗീയത ഇതിൽ കടന്നുകൂടുമ്പോൾ അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ മാനദണ്ഡം സ്വീകരിക്കുന്നു. അതായത്, ഭൂരിപക്ഷം പിൻചെല്ലുന്ന മതവിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് അവരുടെ മതവിശ്വാസം പരസ്യമായും രഹസ്യമായും അഭ്യസിക്കുന്നതിന് വിലക്കേർപ്പെടുത്തപ്പെടുന്നു. അവർക്കെതിരെ ബലപ്രയോഗം നടക്കുന്നു, ആക്രമണങ്ങൾ അരങ്ങേറുന്നു, അവർ തുരത്തപ്പെടുന്നു. അങ്ങനെ ഈ മതസ്വാതന്ത്ര്യ ധ്വംസനം ഭിന്ന രൂപങ്ങൾ ആർജിക്കുന്നു. ബുദ്ധമതാനുയായികൾ ബഹുഭൂരിപക്ഷം വരുന്ന മ്യാൻമാറിൽ ഇസ്ലാം ന്യൂനപക്ഷമായ റോഹിംഗ്യ വംശജരുടെ ദുരവസ്ഥയെക്കുറിച്ച് വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുകയുണ്ടായി. അവർ കൂട്ടത്തോടെ അയൽനാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഭൂരിഭാഗവും എത്തിയത് ബംഗ്ലാദേശിലാണ്. മ്യാൻമാർ ബംഗ്ലാദേശ് അപ്പസ്തോലിക പര്യടന വേളയിൽ ബംഗ്ലാദേശിൽ വെച്ച് റോഹിംഗ്യ മുസ്ലിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ഫ്രാൻസിസ് പാപ്പ അവരുടെ ദുരന്തം വളരെ വലുതാണെന്ന വസ്തുത അംഗീകരിക്കുകയും റോഹിംഗ്യ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും അവർ വിധേയരാക്കപ്പെടുന്ന നിസ്സംഗതയ്ക്കും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി.
Di quelli che vi perseguite, soprattutto dall'indifferenza del mondo, chiedo perdono. Perdono.
2014 മെയ് മാസത്തിൽ വിശുദ്ധ നാട്ടിൽ നടത്തിയ അപ്പസ്തോലിക പര്യടന വേളയിൽ ജോർദാനിലെത്തിയ ഫ്രാൻസിസ് പാപ്പ അന്നാടിൻ്റെ ഭരണാധികാരികളെയും മതനേതാക്കളെയും സംബോധന ചെയ്യവേ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിരുന്നു.
La libertà religiosa che è un fondamentale diritto umano e che auspico vivamente venga tenuto in grande considerazione in ogni parte del Medio Oriente.
മതസ്വാതന്ത്ര്യം അടിസ്ഥാനപരമായ മനുഷ്യാവകാശമാണ്. അത് മധ്യപൂർവ്വദേശത്ത് മാത്രമല്ല ലോകമെമ്പാടും മാനിക്കപ്പെടുമെന്നത് എൻ്റെ പതറാത്ത പ്രത്യാശയാണ്. വ്യക്തിപരമായും സമൂഹമായും മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസം ജീവിക്കാനും അനുഷ്ഠിക്കാനുമുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിൻ്റെ മൗലികതയാണ്. അതുപോലെ വ്യക്തിപരമായും മനസാക്ഷിക്കനുസൃതമായും ഏതു വിശ്വാസവും തിരഞ്ഞെടുക്കുന്നതിനും അത് പരസ്യമായി ജീവിക്കുന്നതിനുമുള്ള അവകാശവും മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, പാപ്പ പറഞ്ഞു.
കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും
മതേതര രാഷ്ട്രമായ ഭാരതത്തിലും മതത്തിൻ്റെ പേരിൽ മതത്തെ കരുവാക്കി ശത്രുത ഊട്ടിവളർത്തുന്ന സംഭവങ്ങൾക്ക് നാം സാക്ഷികളാണ്. ഇക്കഴിഞ്ഞ December 3 മധ്യപ്രദേശിലെ വിദിഷ എന്ന സ്ഥലത്തെ സെൻറ്റ് മേരീസ് കോളേജിനെതിരെ ദേശീയ മതമൗലികവാദികൾ നിഷ്ക്രിയരായി നോക്കി നിന്ന പോലീസ് സേനയുടെ സാന്നിധ്യത്തിൽ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവരെ ജീവനോടെ ചുട്ടുകൊന്ന സംഭവം വരെ നമ്മുടെ നാട്ടിലരങ്ങേറി. ഒറീസയിൽ ആസ്ത്രേലിയക്കാരനും എവഞ്ചലിക്കൽ സമൂഹാംഗവുമായിരുന്ന പ്രേഷിതൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളെയും 1999 January 22 രാത്രി ഒരു വാഹനത്തിൽ ഉറങ്ങിക്കിടക്കവേ ക്രൈസ്തവ വിരുദ്ധർ കൊള്ളിവെച്ച് കൊല്ലുകയായിരുന്നു. ഒറീസയിൽ തന്നെ കാന്തമാലയിൽ നടന്ന ക്രിസ്തീയ വിരുദ്ധാക്രമണങ്ങളുടെ ദുരന്ത ചിത്രങ്ങളും നമ്മുടെ മനസ്സുകളിൽ മായാതെ കിടക്കുന്നു. 2008 August അവിടെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടത്. ഡൽഹിയും കേരളവും ഗുജറാത്തും പശ്ചിമബംഗാളും മധ്യപ്രദേശും ഉത്തർപ്രദേശും ഒന്നും മതപരമായ ആക്രമണങ്ങൾക്ക് അപവാദമല്ല. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ പൊതുവെ മതസൗഹാർദ്ദം അപകടാവസ്ഥയിലായിരിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ദൃശ്യമാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ നാടുകളിൽ മതന്യൂനപക്ഷ വിരുദ്ധത പല രൂപങ്ങളിൽ തലപൊക്കുന്നു. മതതീവ്രവാദം ഭീകരപ്രവർത്തനത്തിൻ്റെ പൈശാചിക രൂപമണിയുന്നതിനും നാം ഇന്ന് സാക്ഷികളാണ്. മതന്യൂനപക്ഷങ്ങൾ ഏത് വിശ്വാസം പുലർത്തുന്നവരുമാകട്ടെ, അവരുടെ അവകാശങ്ങൾ തങ്ങളുടെ വിശ്വാസം സ്വതന്ത്രമായും പരസ്യമായും പ്രഖ്യാപിക്കാനുള്ള അവകാശം ആദരിക്കപ്പെടണം. നമുക്കറിയാം ക്രിസ്തീയ വിരുദ്ധ ആക്രമണങ്ങളാണ് ലോകത്തിൽ പ്രബലമെന്ന്. എന്തുകൊണ്ട് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനത്തിൽ 2016 ഡിസംബർ 26 ത്രികാല പ്രാർത്ഥനാവേളയിൽ നടത്തിയ വിജയദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ വാക്കുകളാണ്. അതായത്, സ്വന്തം ദുഷ്ചെയ്തികളെ മറച്ചുവെക്കുന്നതിന് ഇരുളിനെ ഇഷ്ടപ്പെടുന്ന ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്നതിനാൽ യേശു വെറുക്കപ്പെട്ടവനായി. അതേ കാരണത്താൽ തന്നെയാണ് ക്രൈസ്തവരെയും ലോകം ദ്വേഷിക്കുന്നത്. ലോകത്തിൻ്റെ ദുഷ്ടാരൂപിയിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ യേശു പിതാവിനോട് അന്ത്യ അത്താഴവേളയിൽ പ്രാർത്ഥിച്ചത് ഓർക്കുക. സുവിശേഷത്തിൻ്റെ ഭാവവും ലോകത്തിൻ്റെ മനോഭാവവും തമ്മിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നു. യേശുവിനെ പിഞ്ചൊല്ലുകയെന്നാൽ അവിടുത്തെ പ്രകാശത്തെ പിഞ്ചൊല്ലുകയും ലോകത്തിൻ്റെ അന്ധകാരത്തെ വെടിയുകയുമാണ്. നാം ആദിമ നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും റോമിലെ ക്രൈസ്തവർ വിധേയരാക്കപ്പെട്ട നിഷ്ഠൂരത എത്രമാത്രമായിരുന്നുവെന്ന്. അതേ ക്രൂരത ഇന്നുമുണ്ട്. അതിന് കൂടുതൽ ക്രൈസ്തവർ ഇരകളാകുന്നു. ആകയാൽ ദൈവപുത്രന് ഹൃദയത്തിൽ ഇടമൊരുക്കുമ്പോൾ നമുക്ക് അവിടത്തെ നമ്മുടെ ഏക നിയന്താവായി സ്വീകരിച്ചുകൊണ്ട് വിശ്വസ്തതയോടെ പിഞ്ചെല്ലാനുള്ള ധൈര്യവും ആനന്ദവും കലർന്ന സന്നദ്ധത നവീകരിക്കാം. ഈ ലോകത്തിൻ്റെ ഭരണാധിപന്മാരുടെ മനോഭാവത്തെ തിരസ്കരിച്ചുകൊണ്ട് സുവിശേഷ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള യത്നത്തിൽ ഉറച്ചു നിൽക്കാം. ലോകത്തിലെ സകല മതന്യൂനപക്ഷങ്ങൾക്കും, പ്രത്യേകിച്ച് ഏഷ്യയിലെ ക്രൈസ്തവരും ഉൾപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം വിശ്വാസം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അഭ്യസിക്കാൻ കഴിയുന്നതിനു വേണ്ടി നമുക്ക് ഈ മാസത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ മാസത്തെ പ്രേഷിത നിയോഗത്തെ അധികരിച്ചുള്ള വിജയം.
ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ. സിന്ധുവും ഗംഗയും വൈഗയും നീളയും ഇന്ത്യതെന്ന അക്ഷയനിധികൾ എന്നെന്നും ഇന്ത്യതൻ ഐശ്വര്യധനികൾ. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന്.
കെ ജെ യേശുദാസ് ആലപിച്ച ഈ മതമൈത്രി ഗാനത്തിൻ്റെ രചനയും സംഗീതവും MD രാജേന്ദ്രൻ.